ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. ഉപതെരഞ്ഞെടുപ്പ് നടന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി വൻ ഭൂരിപക്ഷത്തിലേക്ക്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടവും ചേലക്കരയിൽ UR പ്രദീപും വിജയം ഉറപ്പാക്കി. മഹാരാഷ്ട്രയിൽ BJP നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യം വീണ്ടും അധികാരത്തിലേക്ക്. ജാർഖണ്ഡിൽ കേവല ഭൂരിപക്ഷം കടന്ന് ഇന്ത്യ ബ്ലോക്കിന്റെ മുന്നേറ്റം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും. മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമരസമിതി നേതാക്കളുമായി വൈകിട്ട് ചർച്ച നടത്തും. ബോർഡർ ഗവാസ്കർ ക്രിക്കറ്റ് ടെസ്റ്റിൽ രണ്ടാം ദിവസം രണ്ടാം ഇന്നിംഗ്സിൽ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ ഇന്ത്യ 81 റൺസ് എടുത്തു. വാർത്തകൾ വിശദമായി. ഉപതെരഞ്ഞെടുപ്പ് നടന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി വൻ ഭൂരിപക്ഷത്തിലേക്ക്. 3 ലക്ഷത്തിലേറെ വോട്ടുകൾക്കാണ് അവർ മുന്നിട്ട് നിൽക്കുന്നത്. LDFലെ സത്യൻ മൊകേരിയേക്കാൾ 3,09,690 വോട്ടിനാണ് പ്രിയങ്ക ലീഡ് ചെയ്യുന്നത്. പ്രിയങ്ക ഗാന്ധിക്ക് 4,68,148 വോട്ടുകളും സത്യൻ മൊകേരിക്ക് 1,58,458 വോട്ടും ലഭിച്ചു. NDAയിലെ നവ്യ ഹരിദാസിന് 85,630 വോട്ടാണ് ലഭിച്ചത്. വയനാട് പ്രതിനിധി അരുൺ വിൻസെന്റിന്റെ റിപ്പോർട്ട്.
ഓരോ റൌണ്ട് എണ്ണുമ്പോഴും പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം ഗണ്യമായി വർദ്ധിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് വയനാട്ടിൽ കാണാൻ കഴിയുന്നത്. നിലവിൽ 7 റൌണ്ട് വോട്ടെണ്ണലാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. 7 റൌണ്ട് പൂർത്തിയായപ്പോൾ ഏകദേശം 68% വോട്ടുകൾ പ്രിയങ്ക നേടിയിരിക്കുന്നു. LDF സ്ഥാനാർത്ഥി സത്യൻ മുഖേരിക്ക് 23% വോട്ടുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ. NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിന് 14% വോട്ടുകളും മാത്രമാണ് നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ. നിലവിൽ ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്ന ഭൂരിപക്ഷത്തിലേക്ക് പ്രിയങ്കയുടെ ഭൂരിപക്ഷം എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. രാഹുൽ ഗാന്ധിയെക്കാൾ ഭൂരിപക്ഷത്തിലേക്ക് പ്രിയങ്ക എത്തുമെന്നാണ് നിലവിലെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഓരോ റൌണ്ടുകൾ കഴിയുന്തോറും ഭൂരിപക്ഷം ഗണ്യമായി വർദ്ധിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. നിലവിൽ NDAക്കും LDFനും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നില മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രിയങ്കയുടെ ഭൂരിപക്ഷത്തിൽ ഗണ്യമായ വർധനവാണ് ആ ഓരോ റൌണ്ട് കഴിയുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്.
കേരളത്തിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ LDFും UDFും ഓരോ സീറ്റുകളിൽ മുന്നേറുന്നു. കടുത്ത ത്രികോണ മത്സരം നടന്ന പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയം ഉറപ്പാക്കി. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ NDAയിലെ സി കൃഷ്ണകുമാറിനേക്കാൾ 10,000-ലേറെ വോട്ടിന് മുന്നിലാണ് UDF സ്ഥാനാർത്ഥി. 14 റൌണ്ടുകളിൽ 9 റൌണ്ട് പൂർത്തിയായപ്പോൾ UDFലെ രാഹുൽ മാങ്കൂട്ടത്തിന് 40,126ഉം BJPയിലെ സി കൃഷ്ണകുമാറിന് 29,887 വോട്ടുകൾ ലഭിച്ചു. LDF കക്ഷിരഹിതൻ ഡോ പി സരിന് 20,685 വോട്ടാണ് ലഭിച്ചത്. പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്തിന്റെ റിപ്പോർട്ട്.
7 റൌണ്ട് വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലാണ് പാലക്കാട് മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്നത്. NDA സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറാണ് രണ്ടാം സ്ഥാനത്ത്. BJPക്ക് വ്യക്തമായ സ്വാധീനമുള്ള നഗരസഭാ പ്രദേശങ്ങളിലെ വോട്ടുകൾ എണ്ണിത്തീർന്നു. ഇവിടെ NDA UDF സ്ഥാനാർത്ഥികളുടെ ലീഡ് നില മാറിമറിഞ്ഞു വന്നത് ശ്രദ്ധേയമായി. ഇപ്പോൾ പിരായിരി പഞ്ചായത്തിലെ വോട്ടുകളാണ് എണ്ണിക്കൊണ്ടിരിക്കുന്നത്. ഇനി കണ്ണാടി മാത്തൂർ പഞ്ചായത്തുകളിലെ വോട്ടുകൾ കൂടി എണ്ണാനുണ്ട്. ഈ പ്രദേശങ്ങളിലെ വോട്ടുകളുടെ ഏറ്റക്കുറച്ചിലുകളായിരിക്കും മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ 1, 2, 3 സ്ഥാനം നിർണയിക്കുക.
ചേലക്കരയിൽ LDFലെ UR പ്രദീപ് 11,000-ൽ പരം വോട്ടുകൾക്ക് മുന്നിലാണ്. LDFിന്റെ സിറ്റിംഗ് സീറ്റായ ചേലക്കര ഉറപ്പിച്ച വിജയാഹ്ലാദത്തിലാണ് ഇടതുമുന്നണി പ്രവർത്തകർ. വോട്ടെണ്ണൽ അവസാന റൌണ്ടുകളിലേക്ക് കടന്നതോടെ UR പ്രദീപിന് 55,574ഉം തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി UDFലെ രമ്യ ഹരിദാസിന് 44,212 വോട്ട് ലഭിച്ചു. NDAയിലെ കെ ബാലകൃഷ്ണന് 28,666 വോട്ടാണ് ലഭിച്ചത്. PV അൻവറിന്റെ DMKയിലെ കക്ഷിരഹിത സ്ഥാനാർത്ഥി സുധീർ NKയ്ക്ക് 3,297 വോട്ടാണ് ലഭിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ പ്രതിനിധി ഭരിത പ്രതാപ്.
ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇവിടെ പുരോഗമിക്കുകയാണ്. ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ടെണ്ണൽ പുരോഗമിക്കുന്നത്. ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് വോട്ടെണ്ണൽ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യം മുതൽ തന്നെ ലീഡ് നിലനിർത്തിക്കൊണ്ട് LDF സ്ഥാനാർത്ഥി UR പ്രദീപ് ഇപ്പോഴും മുന്നിൽ തന്നെ നിൽക്കുകയാണ്. രണ്ടാം സ്ഥാനത്ത് UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസും ഒപ്പം തൊട്ടുപുറകിൽ NDA സ്ഥാനാർത്ഥി K ബാലകൃഷ്ണനും തുടരുകയാണ്. 10-ാമത്തെ റൌണ്ടാണ് ഇതുവരെ ചേലക്കരയിലെ വോട്ടെണ്ണൽ പൂർത്തിയായിരിക്കുന്നത്. ഇനി 11-ാമത്തെ റൌണ്ടിലേക്ക് വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. മുള്ളൂർക്കര പഴയന്നൂർ പഞ്ചായത്തുകളാണ് ഇനി വോട്ടുകൾ എണ്ണിത്തിട്ടപ്പെടുത്താനുള്ളത്.
പാലക്കാട്ട് UDF കുതിച്ച് മുന്നേറുമെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ തെരഞ്ഞെടുപ്പ് പ്രവണത വിലയിരുത്തിയ ശേഷം അഭിപ്രായപ്പെട്ടു. പാലക്കാട് നഗരമേഖലയിൽ BJPയുടെ അടിവേരിളക്കിയതായി സന്ദീപ് വാര്യരും വിലയിരുത്തി. LDFിന്റെ കുപ്രചാരണങ്ങളെ അതിജീവിച്ചതിന് തെളിവാണ് വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധിയുടെ ലീഡ് നിലയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അഭിപ്രായപ്പെട്ടു. പാലക്കാട്ടെ ലീഡ് നിലയും അതാണ് കാണിക്കുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ചേലക്കരയിലെ മുന്നേറ്റം ഇടതു ഗവൺമെന്റിന്റെ ജനപിന്തുണ വ്യക്തമാക്കുന്നതാണെന്ന് കെ രാധാകൃഷ്ണൻ MP അഭിപ്രായപ്പെട്ടു. ഭരണവിരുദ്ധ വികാരമില്ലെന്നും കള്ളപ്രചാരണങ്ങൾ വെറുതെയാണെന്നും അദ്ദേഹം ചെറുതുരുത്തിയിൽ പറഞ്ഞു. ജനം LDFനെ കൈവിട്ടിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് മുന്നേറ്റമെന്ന് LDF സ്ഥാനാർത്ഥി UR പ്രദീപും പറഞ്ഞു. ഗവൺമെന്റിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളെ ജനങ്ങൾ അംഗീകരിക്കുന്നു എന്നാണ് ചേലക്കരയിലെ മുന്നേറ്റം കാണിക്കുന്നതെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് വിലയിരുത്തി. പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭൂരിപക്ഷം UDFിന്റെ തിളക്കമാർന്ന പ്രവർത്തന ഫലമാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞു. UDFിന്റെ എ ഗ്രേഡ് സീറ്റാണ് പാലക്കാട്ടത്തിനെന്നും മുരളീധരൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. എന്നാൽ ചേലക്കരയിൽ ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറ്റാൻ കഴിഞ്ഞില്ലെന്നും മുരളീധരൻ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന മഹാരാഷ്ട്രയിൽ BJP നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യം വീണ്ടും അധികാരത്തിലേക്ക്. 288 അംഗ നിയമസഭയിൽ സഖ്യം 220 സീറ്റുകളിലാണ് ലീഡ് ചെയ്യുന്നത്. ഇന്ത്യ ബ്ലോക്കിന് 55 സീറ്റുകളിലാണ് മുന്നേറ്റം. BJP 124 സീറ്റുകളിലാണ് ലീഡ് ചെയ്യുന്നത്. സഖ്യകക്ഷികളായ ശിവസേന 56 NCP 37 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. മഹാവികാസ് ആഘാടി സഖ്യത്തിൽ കോൺഗ്രസും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും 19 സീറ്റുകളിൽ വീതമാണ് മുന്നേറുന്നത്. NCP ശരത് പവാർ വിഭാഗം 14 മണ്ഡലങ്ങളിലും ലീഡ് ചെയ്യുന്നു. CPIMും AIMIMും സമാജ്വാദി പാർട്ടിയും 2 സീറ്റുകളിൽ വീതം മുന്നിലാണ്. ജാർഖണ്ഡിൽ കേവല ഭൂരിപക്ഷം കടന്ന ഇന്ത്യ ബ്ലോക്കിന്റെ മുന്നേറ്റം. 81 മണ്ഡലങ്ങളിലെയും ഫലസൂചനകൾ അറിവായപ്പോൾ ജാർഖണ്ഡ് മുക്തിമോർച്ച 28ഉം കോൺഗ്രസ് 15ഉം RJD 5 മണ്ഡലങ്ങളിലാണ് ലീഡ് ചെയ്യുന്നത്. BJP 27 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. CPIM L2ഉം JDU 1ഉം സീറ്റുകളിൽ മുന്നിലാണ്. ഉപതെരഞ്ഞെടുപ്പ് നടന്ന 48 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 16ഉം കോൺഗ്രസ് 9 മണ്ഡലങ്ങളിലും മുന്നേറുന്നു. ലോക്സഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്ന 2 മണ്ഡലങ്ങളിൽ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയും മഹാരാഷ്ട്രയിലെ നന്ദേഡിൽ BJP സ്ഥാനാർത്ഥിയും ലീഡ് ചെയ്യുന്നു. ഉത്തർപ്രദേശിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 9 മണ്ഡലങ്ങളിൽ 6ഇടത്താണ് BJP മുന്നേറുന്നത്. 3 മണ്ഡലങ്ങളിൽ ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമായ സമാജ്വാദി പാർട്ടിയാണ് മുന്നിൽ. പശ്ചിമബംഗാളിലെ 6 മണ്ഡലങ്ങളിലും തൃണമൂൽ കോൺഗ്രസാണ് ലീഡ് ചെയ്യുന്നത്. അസമിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 5 മണ്ഡലങ്ങളിൽ BJP 2ഇടത്തും കോൺഗ്രസ് 1ഇടത്തും യുണൈറ്റഡ് പീപ്പിൾസ് പാർട്ടി AGP ഓരോ മണ്ഡലത്തിലും ലീഡ് ചെയ്യുന്നു. ബീഹാറിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 4 മണ്ഡലങ്ങളിൽ 2ഇടത്ത് BJPയാണ് മുന്നിൽ. JDU 1ഇടത്ത് ലീഡ് ചെയ്യുന്നു. ഛത്തീസ്ഗഡിലെ ഏക മണ്ഡലത്തിൽ BJP ലീഡ് ചെയ്യുന്നു. കർണാടകയിൽ 3 നിയമസഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസാണ് ലീഡ് ചെയ്യുന്നത്. മധ്യപ്രദേശിൽ 2 മണ്ഡലങ്ങളിലും BJPയാണ് മുന്നിൽ. പഞ്ചാബിലെ 4 മണ്ഡലങ്ങളിൽ 3ഇടത്ത് ആം ആദ്മി പാർട്ടിയും 1 മണ്ഡലത്തിൽ കോൺഗ്രസും ലീഡ് ചെയ്യുന്നു. രാജസ്ഥാനിൽ 6 മണ്ഡലങ്ങളിൽ BJPയും കോൺഗ്രസും 2 മണ്ഡലങ്ങളിൽ വീതമാണ് മുന്നിട്ട് നിൽക്കുന്നത്. മഹാരാഷ്ട്രയിൽ BJP മികച്ച പ്രകടനം കാഴ്ചവച്ചതായി പാർട്ടി വക്താവ് സയ്യിദ് സഫർ ഇസ്ലാം വിലയിരുത്തി. അതേസമയം ജാർഖണ്ഡിലെ ഫലസൂചന ഇനിയും വ്യക്തമായിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവണത പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ലെന്ന് കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനേറ്റ് പറഞ്ഞു. ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യം മികച്ച മുന്നേറ്റം കാഴ്ചവച്ചെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയെ അറിയുക എന്ന വിഷയത്തിൽ നടത്തുന്ന ക്വിസിൽ പങ്കെടുക്കണമെന്ന് ഇന്ത്യൻ പ്രവാസികളോടും വിദേശീയരോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. ഇന്ത്യയുമായ ബന്ധത്തെ ക്വിസ് ആഴത്തിലാക്കുമെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തിന്റെ സമ്പന്നമായ പൈതൃകവും ഊർജ്ജസ്വലമായ സംസ്കാരവും വീണ്ടും കണ്ടെത്താനുള്ള അത്ഭുതകരമായ മാർഗമാണിതെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ക്വിസ് വിജയികൾക്ക് ഇന്ത്യയിലെ അത്ഭുതങ്ങൾ അനുഭവിച്ചറിയുന്നതിന് അവസരം ലഭിക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആകാശവാണിയിലെ പ്രതിമാസ മൻ കി ബാത് നാളെ രാവിലെ 11 പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിന്റെ 116 പതിപ്പാണിത്. ആകാശവാണി ദൂരദർശൻ ശൃംഖലയിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും യൂട്യൂബിലും മൻ കി ബാത് ലഭ്യമാണ്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. മുനമ്പം വഖബ് ഭൂമി വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമരസമിതി നേതാക്കളുമായി വൈകിട്ട് ചർച്ച നടത്തും. പ്രശ്നപരിഹാരത്തിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്നലെ ഉന്നതതല യോഗം ചേർന്നിരുന്നു. യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിക്കും. നിയമപരമായ വിഷയങ്ങളിൽ ശാശ്വത പരിഹാരം കാണുന്നതിന് ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരുടെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാൻ ഇന്നലെ ഉന്നതതല യോഗം തീരുമാനിച്ചിരുന്നു. മുനമ്പം ഭൂമിയിലെ വഖബ് അധിനിവേശ വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച തീരുമാനം സമരസമിതി അംഗീകരിക്കില്ലെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അറിയിച്ചു. മുനമ്പത്തും ചെല്ലാനത്തും വഖഫ് നോട്ടീസ് നൽകിയ ഇടങ്ങളിലെല്ലാം ജാഗ്രതാ സമിതി രൂപീകരിക്കുമെന്നും വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കുമെന്നും സുരേന്ദ്രൻ കോഴിക്കോട്ട് വ്യക്തമാക്കി. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയിലേക്ക് സംസ്ഥാന ഗവൺമെന്റ് 16 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്തു. എംപിമാരിൽ നിന്ന് പി വി അബ്ദുൾ വഹാബ്, എംഎൽഎമാരിൽ നിന്ന് പി ടി എ റഹിം, മുഹമ്മദ് മുഹസീൻ എന്നിവരും പട്ടികയിലുണ്ട്. സർവകലാശാലാ തലത്തിൽ പരീക്ഷാ ഫീസ് വർധന സംബന്ധിച്ച നിർദ്ദേശങ്ങൾ തയ്യാറാക്കി ഒരാഴ്ചയ്ക്കകം മന്ത്രിക്ക് സമർപ്പിക്കാൻ ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന വൈസ് ചാൻസലർമാരുടെയും രജിസ്ട്രാർമാരുടെയും പരീക്ഷാ കൺട്രോളർമാരുടെയും യോഗത്തിൽ ധാരണയായി. തീരുമാനം പരിശോധിച്ച ശേഷം വിദ്യാർത്ഥി സംഘടനകളെ കൂടി വിളിച്ച് കൂടിയാലോചനയ്ക്ക് ശേഷം ഫീസ് വർധനയിൽ തീരുമാനമെടുക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു. പെർത്തിൽ ബോർഡർ ഗാവസ്കർ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 46 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ്. 7 വിക്കറ്റിന് 67 റൺസ് എന്ന നിലയിൽ രണ്ടാം ദിവസത്തെ കളി ആരംഭിച്ച ഓസ്ട്രേലിയ 104 റൺസെടുത്ത് പുറത്തായി. ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ 82 റൺസെടുത്തു. ഐ ലീഗ് സീസണിലെ അടുത്ത മത്സരത്തിൽ ഗോകുലം റിയൽ കശ്മീർ എഫ് സിയെ നേരിടും. 29 ഉച്ചയ്ക്ക് കശ്മീരിലെ ടിആർസി ടർഫിലാണ് മത്സരം. ആദ്യ മത്സരത്തിൽ ഇന്നലെ ഗോകുലം കേരള എഫ് സി ഡെക്കാനെ 2-3 ഗോളിന് തോൽപ്പിച്ചിരുന്നു. അർമേനിയയിലെ യെരെവാനിൽ ലോക മിലിട്ടറി ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 76 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ റീതിക ഹൂഡ സ്വർണം നേടി. ഈ നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വനിതയാണ് അവർ. വനിതകളുടെ 68 കിലോ വിഭാഗത്തിൽ ഇന്ത്യയുടെ പ്രിയങ്ക വെങ്കലവും നേടി. കണ്ണൂർ ജില്ലാ ഫുട്ബോൾ തേർഡ് ഡിവിഷൻ വനിതാ ലീഗ് ഫുട്ബോളിൽ ഇന്ന് ആദ്യ മത്സരത്തിൽ കണ്ണൂർ വിമൻസ് എഫ് സി മലബാർ വിമൻസ് സോക്കർ അക്കാദമിയെ നേരിടും. രണ്ടാം മത്സരത്തിൽ ആർ ജി എസ് വിമൻസ് എഫ് സി മലബാർ സിറ്റി എഫ് സിയുമായും മത്സരിക്കും. വൈക്കത്തഷ്ടമി ആഘോഷങ്ങൾ പുരോഗമിക്കുന്നു. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ പുലർച്ചെ 4:30 അഷ്ടമി ദർശനത്തിന് തുടക്കമായി. അഷ്ടമി ദർശനത്തിന് വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. അഷ്ടമി പ്രാതൽ രാവിലെ 10 ആരംഭിച്ചു. രാത്രി 11 ഉദയനാപുരത്തിന്റെ വരവാണ് അഷ്ടമി ദിനത്തിലെ മറ്റൊരു പ്രധാന ചടങ്ങ്. നാളെ പുലർച്ചെ 2 അഷ്ടമി വിളക്കും വലിയ കാണിക്കയും നടക്കും. കോഴിക്കോട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഇന്ന് സമാപിക്കും. 656 പോയിന്റുമായി സിറ്റി ഉപജില്ല മുന്നേറ്റം തുടരുകയാണ്. 630 പോയിന്റുമായി ചേവായൂരാണ് രണ്ടാം സ്ഥാനത്ത്. വൈകിട്ട് സമാപന സമ്മേളനം എം കെ മുനീർ എംഎൽഎ ഉദ്ഘാടനം ചെയ്യും. പയ്യന്നൂരിൽ കണ്ണൂർ ജില്ലാ സ്കൂൾ കലോത്സവം ഇന്ന് സമാപിക്കും. വൈകിട്ട് സമാപന സമ്മേളനം നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യും. ഭൂമിക്കടിയിൽ നിന്ന് തുടർച്ചയായ ശബ്ദവും പ്രകമ്പനവും ഉണ്ടായ നിലമ്പൂർ പോത്തുകല്ല് പഞ്ചായത്തിലെ ഉപ്പട ആനക്കല്ല് പ്രദേശത്ത് ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് സെന്റർ ഫോർ എർത്ത് സയൻസ് ശാസ്ത്രജ്ഞർ അറിയിച്ചു. കേരളത്തിൽ പലയിടങ്ങളിലും ഇത്തരം സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും അടുത്ത 2-3 മാസം പ്രദേശത്ത് സൂക്ഷ്മ നിരീക്ഷണം ഉണ്ടാകുമെന്നും അവർ അറിയിച്ചു. ഇന്ത്യൻ ഭരണഘടനാ ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടം ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന കോൺക്വസ്റ്റ് ഭരണഘടനാ ക്വിസിന്റെ പ്രാഥമിക മത്സരം നവംബർ 25 മാറ്റി. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 50 ടീമുകൾക്കാണ് പ്രവേശനം. അയ്യപ്പ ഭക്തരുടെ തിരക്ക് പരിഗണിച്ച് ശ്രീകാകുളം റോഡിനും കൊല്ലത്തിനുമിടയിൽ പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ അറിയിച്ചു. ഇതിനു പുറമെ വിശാഖപട്ടണം കൊല്ലം പ്രത്യേക സർവീസ് നീട്ടുകയും ചെയ്തു. സംസ്ഥാനത്ത് സ്വർണവിലയിൽ കുതിപ്പ് തുടരുന്നു. പവന് 600 രൂപ വർദ്ധിച്ച് 58,400 രൂപയായി. ഗ്രാമിന് 75 രൂപ വർദ്ധിച്ച് 7,300 രൂപയിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത്. കൃഷി വിജ്ഞാൻ കേന്ദ്രവും ലക്ഷദ്വീപ് കാർഷിക വകുപ്പും സംയുക്തമായി നടത്തുന്ന ലക്ഷദ്വീപ് നാളികേര ഉത്സവം കവരത്തി ദ്വീപിൽ സമാപിച്ചു. ലക്ഷദ്വീപിലെ മികച്ച ഓയിൽ മിൽ സ്ഥാപനങ്ങൾ, സ്റ്റാളുകൾ, ഫുഡ് റെസിപ്പി ഉൾപ്പെടെ മത്സരവിജയികളെ ചടങ്ങിൽ ആദരിച്ചു. വെട്ടുകാട് മാദ്രേ ദേ ദേവൂസ് ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് ശംഖുമുഖം കണ്ണാതുറ കൊച്ചുവേളി റോഡിൽ ഇന്ന് വൈകിട്ട് 4 മുതൽ രാത്രി 10 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. നാളെ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 3 വരെയും ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് കൊച്ചിയിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പുതിയ സർവ്വീസ് ഇന്ന് ആരംഭിക്കും. ചൊവ്വ ശനി ദിവസങ്ങളിൽ രാവിലെ 7:15 പുറപ്പെട്ട് 8:05 കൊച്ചിയിലെത്തുന്ന രീതിയിലാണ് സർവ്വീസ് ക്രമീകരിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാത്രി 11 മണിക്ക് പുറപ്പെടുന്ന വിമാനം 11:50 തിരുവനന്തപുരത്തെത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപതെരഞ്ഞെടുപ്പ് നടന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി വൻ ഭൂരിപക്ഷത്തിലേക്ക്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലും ചേലക്കരയിൽ യു ആർ പ്രദീപും വിജയം ഉറപ്പാക്കി. മഹാരാഷ്ട്രയിൽ ബിജെപി നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യം വീണ്ടും അധികാരത്തിലേക്ക്. ജാർഖണ്ഡിൽ കേവല ഭൂരിപക്ഷം കടന്ന് ഇന്ത്യ ബ്ലോക്കിന്റെ മുന്നേറ്റം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും. മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമരസമിതി നേതാക്കളുമായി വൈകിട്ട് ചർച്ച നടത്തും. ബോർഡർ ഗാവസ്കർ ക്രിക്കറ്റ് ടെസ്റ്റിൽ 2-ാം ദിവസം 2-ാം ഇന്നിംഗ്സിൽ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ ഇന്ത്യ 82 റൺസെടുത്തു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.